Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
Shivasamarambham Shivayaham Asivajari Vanyayam യഥാസ്വമിപരിഷന്ദാരിഭ്യോഭിനദ്ധാക്ഷം ആനീയ തം തതോ അതിജനേ വിസൃജേത്രാംഗ്വാദംഗ്വാധരാംഗ്വാതിംഗ്വാധാക്ഷനീതോഭിനദ്ധാക്ഷോവിസൃഷ്ടഭിഹനം പ്രമുച്യ ബ്രൂയാ ൃജേതി സഗ്രാമാഗ്രാമം പൃച്ഛൻ പണ്ഡിതോ മേധാവീ ഗന്ധാരാനേവ ഉപസമ്പദ്യേത ഏവമേവ ഇഹ ആചാര്യവാൻ പുരുഷോ വേദ തസ്യ താവദേവ ചിരം യാവന്ന വിമോക്ഷേ അഥ സംവത്സ്യയതി. യഥാ ലോകേ സൗമ്യ പുരുഷം യത്കിഞ്ചിത് ഗാന്ധാരേഭ്യോ ജനപദേഭ്യ അഭിനദ്ധാക്ഷം ബദ്ധചക്ഷുഷം ആനീയ ദ്രവ്യകർത്താ തസ്കരഃ തം അഭിനദ്ധാക്ഷമേവ ബദ്ധഹസ്തം അരണ്യേ തഥോപ്യതിജനേ അതിഗതജനേ അത്യന്തവിഗതജനേ ദേശേ വിസൃജേ. ഒരു ഉദാഹരണം പറയുന്നു, എങ്ങനെയാണ് ലോകത്തിൽ ശ്രീ സൗമ്യ നയോ പുത്ര കൃഷ്ണേ കഞ്ചിത് ഒരു മനുഷ്യനെ ഗാന്ധാരേഭ്യോ ജനപദേഭ്യോ ഗാന്ധാരദേശത്ത് ഒരാളിനെ കള്ളന്മാർ പിടിച്ചു കെട്ടി അഭിനദ്ധാക്ഷം കണ്ണ് കാണാത്ത രീതിയിൽ കെട്ടി മറച്ച് ബദ്ധചക്ഷുഷമാനീയ ദ്രവ്യഹർത്ത. ഗാന്ധാര ദേശത്ത് വെച്ച് കള്ളന്മാരുള്ള ഒരാളെ പിടികൂടി അയാളുടെ കയ്യിലുള്ള സ്വത്തെല്ലാം അപഹരിച്ചു. എന്നിട്ട് അയാൾ അവിടെ ഉപേക്ഷിച്ചില്ല, കാരണം അയാളെ അവിടെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അയാള് ഉടൻ രാജാവിനെ വിവരം അറിയിക്കും, രാജാവ് അന്വേഷിക്കും, കള്ളന്മാരെ പിടിക്കും. അതുകൊണ്ട് ബുദ്ധിമാന്മാരായ കള്ളന്മാരെന്ത് ചെയ്തു, ഇയാള് അവിടെ നിന്ന് കണ്ണ് കെട്ടി കൊന്നില്ല, വളരെ ദൂരെയുള്ള ഒരു കാട്ടിന്റെ അകത്ത് കൊണ്ടിരുന്നു തള്ളി. അയാൾ തിരിച്ച് ആ ദേശത്തേക്ക് പോകരുത്, പോയി ആരെയും മോഷണ വാർത്ത അറിയില്ല. അതുകൊണ്ടാണ് ദ്രവ്യഹർത്ത തസ്കര തം അഭിനദ്ധാക്ഷമേവ കണ്ണുകെട്ടി തന്നെ അയാൾ ഏത് വഴിയാണോ പോയത് ആ വഴി തിരിച്ചറിയുന്നു, ആ വഴിയെ തിരിച്ചു വരരുത്. തിരിച്ചു വന്നാൽ എളുപ്പം നാട്ടിലെത്തിക്കഴിഞ്ഞാൽ അയാൾ മോഷണ വിവരം പരസ്യമാക്കും. ഉടനെ രാജാവ് കള്ളന്മാരെ പിടിക്കും. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, അഭിനദ്ധാക്ഷമേവ ബദ്ധാവസ്ഥം കണ്ണ് മൂടിക്കെട്ടി കൈ രണ്ടും കൂട്ടിക്കെട്ടി അരണ്യ തഥോപ്യതിജനെ അധികതജനെ ആ ഗാന്ധാര ദേശത്ത് നിന്നും വളരെ വിജനമായ മനുഷ്യരൊന്നുമില്ലാത്ത ഒരു ഉൾക്കാട്ടൽ അത്യന്ത വിഗതജനെ ദേശീയ വിസർജയിൽ അങ്ങനെ ഒരു കാട്ടിൽ ഉപേക്ഷിച്ചു. സത്ര ബ്രഹ്മോപേതു, അയാളുടെ കൈ കെട്ടിയിരിക്കുകയാണ്, കണ്ണും മൂടിക്കെട്ടിയിരിക്കുകയാണ്. അവിടെ നിന്ന് അയാൾക്ക് രക്ഷപ്പെടണം. ദിഗ്ഭ്രഭമുണ്ടായി, വടക്കേത് കിഴക്കേത് തെക്കേത് പടിഞ്ഞാറേത് ഒന്നും അറിയത്തില്ല. പ്രാങ് വാ പ്രാങ് അഞ്ജന പ്രാങ് നുഭോവ, അയാൾ ചിലപ്പോ കിഴക്കോട്ടോടും, യഥാ ഉദം ചിലപ്പോ ഉത്തരദേശത്തിലേക്ക് പോകും, ചിലപ്പോ ദക്ഷിണ അധിരാങ് വാ ദക്ഷിണദേശത്തിലേക്ക് പോകും, പ്രത്യേകം വാ ചിലപ്പോ പടിഞ്ഞാറേക്ക് പോകും. പ്രത്മായീത നിലവിളിക്കും, നാല് ദിക്കിലേക്കും ഓടി അയാൾ നിലവിളിക്കും. ശബ്ദം കരിയ വിക്രോസേ, വളരെ ഉച്ചത്തിൽ ആരെങ്കിലും തന്നെ രക്ഷിക്കാൻ വേണ്ടി അലറി നിലവിളിക്കും. ഇങ്ങനെ അഭിനദ്ധാക്ഷോഹം ഗാന്ധാരഭ്യ തസ്കരേണ ആനീതു അഭിനദ്ധാക്ഷി വിശിഷ്ടൈ, എന്റെ കണ്ണ് രണ്ടും തട്ടിയിരിക്കുകയാണ്, എന്റെ കൈ രണ്ടും ബന്ധിച്ചിരിക്കുകയാണ്, ഞാൻ ഗാന്ധാര ദേശവാസിയാണ്, അവിടെ നിന്ന് എന്നെ കള്ളന്മാരിവിടെ ഈ ജനമായ കാട്ടിൽ കൊണ്ട് തള്ളിയതാണ്, അഭിനദ്ധാക്ഷ വിശിഷ്ട എന്നെ മോചിപ്പിക്കണം എന്നിങ്ങനെ നിലവിളിക്കും. ഇവം വിക്രോശ തസ് യഥാഭിഹനം യഥാബന്ധനം പ്രമുച്ച് മുക്ത കാരുണിക കശ്ചിദ്ഏനാം ദിശം ഉത്തരതു ഗാന്ധാര ഏതാം ദിശം വ്രജേതി പ്രബ്രൂയ. ഇയാളിങ്ങനെ ഉച്ചത്തിൽ നിലവിളിച്ച് കരയുന്നത് കേട്ട് ഏതോ ഒരു കാരുണികനായ ഒരു മനുഷ്യൻ ഇയാളുടെ ഈ ബന്ധനത്തിൽ അലിവ് തോന്നിയ ഒരാള് യഥാബന്ധനം പ്രമിച്ച് അയാളുടെ ആ ബന്ധനത്തെ കെട്ടലാഴിച്ച് കാരുണിക കശ്ചിദ്ഏനാം ദിശം ഉത്തരവ് ഇവിടെ നിന്നു ഉത്തര ദിക്കിലേക്ക് വടക്കേ ദിക്കിലേക്ക് പോകുന്ന പോയാൽ മതി, അതാണ് ഗാന്ധാര ദേശം, ഏതാണ് ദേശം വരിക, നീ ദിക്ക് നോക്കി നടക്കുക, ഞാൻ ഭാഗത്ത് നിന്നാണ് ഇവിടെ കൊണ്ടുവന്നത് എന്ന് അറിവും ദയയും ഉള്ള ഒരു മനുഷ്യൻ. അയാൾക്ക് രണ്ടും വേണം, ഇയാൾ ഇങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് മരിക്കട്ടെ എന്ന് ചിന്തിച്ചില്ല, ഇയാളെ രക്ഷിക്കണം എന്ന ആഗ്രഹം വന്നു. മാത്രമല്ല അയാൾക്ക് അറിവുമുണ്ട് ഇവിടെയാണ് ഗാന്ധാര ദേശം, ഇയാൾ ഗാന്ധാര ദേശവാസിയാണെന്ന് പറഞ്ഞു. ഉത്തര ദിക്കിലേക്ക് നടക്കുക, ഗൃഹസൈവം കാരണികേന ബന്ധനാൽ മോക്ഷിത ഗ്രാമാന്തരം പൃച്ഛൻ. അയാൾ എന്ത് ചെയ്തു, അയാളുടെ കണ്ണിലെ കെട്ടഴിച്ചു, കയ്യിലെ കെട്ടഴിച്ചു, വഴി പറഞ്ഞു. ഏനെ ബന്ധനാൽ മോക്ഷിത, ആ ബന്ധനത്തിൽ നിന്ന് അയാൾ മുക്തനായി. കാരണം അയാൾക്ക് മനസ്സിലായി ഗ്രാമാന്തരം പൃച്ഛൻ, ഓരോ ഗ്രാമത്തിൽ നിന്നും, കാരണം ഗാന്ധാര ദേശം വളരെ ദൂരെയാണ്, അവിടെ നിന്ന് പുറത്തിറങ്ങി അടുത്ത് കണ്ട ആൾക്കാരോട് ചോദിച്ചു എവിടെയാണ് ഗാന്ധാര ദേശം. അതിനാൽ പറഞ്ഞു ഇനി അടുത്ത ഗ്രാമത്തിലേക്ക് പറഞ്ഞു, അവിടെ തന്നെ ചോദിക്കുക, അവിടെ പറയും. ഗ്രാമാന്തരം പ്രശ്നം, അങ്ങനെ ഒരു ഗ്രാമത്തിൽ നിന്ന് വഴി മനസ്സിലാക്കി അടുത്ത ഗ്രാമത്തിൽ ചെന്നു, അവിടെ നിന്ന് വഴി മനസ്സിലാക്കി അടുത്തേക്ക് പോയി. അങ്ങനെ വഴി മനസ്സിലാക്കി പണ്ഡിത ഉപദേശവാൻ, പണ്ഡിതനായവൻ ആ കാരുണികനായ മനുഷ്യനിൽ നിന്നും ഉപദേശം ലഭിച്ചവൻ. അവിടെ നിന്ന് ഇത്രയല്ല അയാൾക്ക് മനസ്സിലാക്കുന്നത്, എന്താണോ ഉത്തരദേശത്തിനാണ് വടക്കോട്ട് പോകുന്നതാണ് ഗാന്ധാരം. ക്ഷേത്രങ്ങളെ അവിടെ എത്താൻ പറ്റത്തില്ല, കാരണം വടക്കോട്ട് പല സ്ഥലങ്ങളും കടന്ന് വേണം ഗാന്ധാരത്തിലെത്താൻ. ആ വഴികളെല്ലാം മനസ്സിലാക്കിയിരിക്കും. അതുകൊണ്ട് ഇയാൾ ബുദ്ധിയുള്ളവനായിരുന്നു, പണ്ഡിതനായിരുന്നു, അറിവുള്ളവനായിരുന്നു. ഇങ്ങനെ അറിവ് അയാൾക്കുണ്ടായി ഉപദേശമാണ്, ഉപദേശം കൊണ്ട്. ആദ്യം തന്നെ പറഞ്ഞു ഉത്തര ദിക്കിലേക്കാണ് പോകേണ്ടത്. മേധാവി മാത്രമല്ല അയാൾ ബുദ്ധിമാനുമായിരുന്നു. ഇങ്ങനെ പര ഉപദിഷ്ട ഗ്രാമ പ്രവേശ മാർഗ അവധാരണ സമർത്ഥ, മറ്റുള്ളവർ ഉപദേശിച്ചു കൊടുത്ത ആ ഗ്രാമപ്രവേശ മാർഗം, ഗാന്ധാരത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള വഴിയെ അവധാരണ സമർത്ഥ, അതിനെ മനസ്സിലാക്കാൻ ശേഷിയുള്ളൂ. സ്വയം ഊഹാപോഹത്തിലൂടെ അതിന് നിശ്ചയിക്കാൻ ഇത് തന്നെയാണ്, അല്ലെങ്കിൽ വീണ്ടും വഴുതും, വീണ്ടും മറ്റൊരു കാട്ടിലേക്ക്. പക്ഷെ അയാൾ സമർത്ഥനാണ്. സൻ ഗാന്ധാരാനേ ഉപസമ്പദ്ധ്യേത, ഗാന്ധാരത്തെ തന്നെ പ്രാപിക്കുന്നു. ഇവിടെ ഇതിനെ ആത്മവിദ്യയുമായി അടുത്ത് ബന്ധിപ്പിക്കുന്നു. ഇവിടെ ഉപദേശിക്കുന്ന കാരണികനായ അറിവുള്ളയാൾ ഇതാണ് ഗുരുവിന്റെ സ്ഥാനത്ത്. ഈ ബന്ധനത്തിൽ മനത്തിൽ അകപ്പെട്ടിരിക്കുന്നത് ജീവന്റെ സ്ഥാനത്ത്, ആ ജീവനിൽ തന്നെ അങ്ങനെ കാരുണികനായ അറിവുള്ള ഒരാളിൽ നിന്ന് ഉപദേശം കിട്ടി, അതാണ് ഉപദേശവാൻ. അങ്ങനെ ദിശയെക്കുറിച്ച് ബോധം വന്നവൻ, ഇതാണ് ഈ ബന്ധനത്തിൽ നിന്നും മോചിക്കുന്നതിനുള്ള മാർഗം എന്ന് ഉപദേശം. അതാണ് ശ്രവണം എന്ന് പറയുന്നത്. ഉപദേശം കഴിഞ്ഞ ദിവസം നമ്മളതാണ് പറഞ്ഞത്, ശ്രവണം, മനനം, നിധ്യാസനം മൂന്നിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയാണ്. കാരണം ഗാന്ധാര ദേശത്തു നിന്നും വളരെ ദൂരെയാണ്. ജീവനെ സംബന്ധിച്ചിടത്തോളം അനേക ജന്മങ്ങളിൽ അയാൾ ബന്ധനത്തിലാണ്. മോചനത്തിനുള്ള ഒരു വഴിയും അയാളുടെ കയ്യിൽ സ്വന്തമായിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അയാൾ ഉപദേശം ലഭിക്കുന്നത്, മോക്ഷ ഉപായത്തെക്കുറിച്ചുള്ള ഉപദേശം. ഇവിടെ ആത്മതത്വത്തെ കുറിച്ചുള്ള ഉപദേശം ലഭിക്കുന്നു, അത് മുഖ്യം. ആ ഉപദേശത്തെ തന്നെയാണ് ശ്രവണം എന്ന് പറയുന്നത്. ഗുരുവിന്റെ ഭാഗത്തു നിന്ന് ഉപദേശം എന്ന് പറയും, ശിഷ്യന്റെ ഭാഗത്തു നിന്ന് ശ്രവണം. അപ്പോൾ ആ ശ്രവണത്തിലൂടെ ശ്രവിച്ചാലോ മേധാവി പരോപദിഷ്ട ഗ്രാമപ്രവേശ മാർഗ അവധാന സൂത്രം എന്നവിടെ മനന നിധ്യാസനങ്ങളിലൂടെ അയാൾ കടന്നു പോകുന്നു. ഇവിടെ വഴി എത്ര ദുഃഖമെന്ന് മനസ്സിലാക്കേണ്ട കാര്യമില്ല. ആ ദുഃഖ് തിരിച്ചറിഞ്ഞ് വീണ്ടും മറ്റുള്ളവരുടെ സഹായം തേടി, പറഞ്ഞല്ലോ, ഓരോ ഗ്രാമത്തിലും ചെന്ന് വഴി ചോദിച്ച് തന്റെ ദേശത്തിലെത്തിച്ചേർന്നു. മോക്ഷമാർഗത്തിനും അങ്ങനെ പല സഹായവും ആവശ്യമാണ്. പലരോടും വഴി ചോദിക്കേണ്ടി വരും, ഏതാണ് ശരിയായ മാർഗം, എങ്ങനെ ഇവിടെ എത്തിച്ചേരാം. അതിന് മേധാവി ആയിരിക്കണം. ശ്രവണം കൊണ്ട് മാത്രം സാധ്യമല്ല. അത്രയും യോഗ്യനാണെങ്കിൽ ശ്രവണം കൊണ്ട് ചിലപ്പോൾ സാധിച്ചെന്നും വരാം. പക്ഷെ അത് സാധാരണ കാര്യമല്ല, സാധാരണ നിയമമല്ല. മേധാവിയായിരിക്കണം. ആ മറ്റൊരാൾ പറയുന്നത് മനസ്സിലാക്കാനും, അതായത് അതിനെ ഗ്രഹിക്കാനും, വഴി നിശ്ചയിക്കാനും പ്രാപ്തിയുള്ളവനായി. അപ്പോ തത്വത്തെ ശ്രവിക്കുമ്പോ ആദ്യം സംഭവിക്കുന്ന എന്താണ്? ഗ്രഹണം തന്നെ. ഗ്രഹണം തന്നെയാണ് ആദ്യം സംഭവിക്കുന്നത്. അവസാനം സംഭവിക്കുന്നതും ഗ്രഹണം തന്നെ. പക്ഷെ ഇവിടെ തത്വഗ്രഹണത്തോടൊപ്പം ചില ദോഷങ്ങളും സംശയം, അതെങ്ങനെ സാധ്യമാകും, പറയുന്ന കാര്യങ്ങൾ അവ്യക്തത വരും, അജ്ഞാനം അത് പിടിക്കും, വ്യക്തമാകാതെ ഇരിക്കും, സംശയം വരുമ്പോൾ ചോദ്യം വരും. ഗ്രഹണത്തിൽ തന്നെ ചിലപ്പോൾ ഈ ഭ്രമവും സംഭവിക്കും, ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് ധരിച്ചത്, പറയുന്നതിന്റെ ശരിയായ താല്പര്യം മനസ്സിലാകാതെ വരുമ്പോൾ ഭ്രമം വരും. ഇത്തരം കാര്യങ്ങൾ ശ്രവണത്തിൽ സംഭവിക്കാം, ഗ്രഹണത്തോടൊപ്പം തന്നെ. ഗ്രഹിക്കുന്നെങ്കിൽ അത് സംഭവിക്കും. ലൗകികമായ വിഷയങ്ങളും അങ്ങനെ തന്നെയാണ്. ഒരു കാര്യത്തെ ഗ്രഹിക്കുന്നു, അവിടെ സംശയം വരുന്നു, ഭ്രമം വരുന്നു, വ്യക്തത വരുന്നു, അജ്ഞാനം കൊണ്ട്. പക്ഷേ കേൾക്കുന്നവൻ മേധാവിയാണെങ്കിൽ, ബുദ്ധിയുള്ളവനാണെങ്കിൽ അവന്റെ മനസ്സിൽ ചോദ്യങ്ങൾ വരും, ദോഷമില്ല. ഭ്രമം വരുന്നത് ദോഷമില്ല, അവ്യക്തതയും ദോഷമില്ല. അവൻ ചിന്തിക്കുന്നു, അതാണ് മനനം. പറഞ്ഞ കാര്യങ്ങളെ സംശയമെന്ന ഭാഗങ്ങളിൽ ചോദ്യം വരുന്നു. അതിന്റെ സമാധാനത്തിലൂടെ സംശയത്തെ ദൂരീകരിക്കാൻ ശ്രമിക്കുന്നു. മനനത്തിൽ അതാ സംഭവിക്കുന്നു. അവ്യക്തമായതിനെ ആവർത്തി കൊണ്ട് വ്യക്തമാക്കാൻ ശ്രമിക്കുന്നു. ഭ്രമം വരുന്നിടത്ത് ശരിയായ ജ്ഞാനത്തെ സമ്പാദിച്ച് ഭ്രമത്തെ ദൂരീകരിക്കുന്നു. ഇതെല്ലാം സംഭവിക്കുന്നതാണ് മനനം എന്ന് പറയുന്നത്. അതിന് പ്രത്യേകിച്ച് സമയത്തിന്റെ ആവശ്യം. ശ്രവണം നടക്കുന്നിടത്ത് തന്നെ ശ്രവണത്തിന്റെ ഭാഗമായി മനനം സംഭവിക്കുന്നു. ആ ശ്രവണത്തിൽ തന്നെ, ഉപദേശത്തിൽ തന്നെ അത് അന്തർഭൂതമാണ് മനനം എന്ന് പറയുന്നത്. ഇത് ശ്രവണ മനന രണ്ടും ഒരേ രീതിയിലാണ് സംഭവിക്കുന്നത്. കാരണം ഇവിടെ തന്നെ നമുക്കറിയാം സിദ്ധാന്തത്തെ പറയുന്നു എന്നതാണ്. ആത്മാവിന്റെ സ്വരൂപമാണ്. അപ്പോ അയാളെ ഗ്രഹിക്കുന്നു, കേൾവിക്കാരനെ ഗ്രഹിക്കുന്നു, തന്റെ ആത്മസ്വരൂപിയാണോ? പിന്നെ അവിടെ വരുന്നു പുറകോട്ട്, അതെങ്ങനെ സംഭവിക്കും? തൻ എങ്ങനെ ആത്മസ്വരൂപിയാണ് ആകും? എന്താണ് ആത്മാവ്? ആത്മാവ് ഞാൻ തന്നെ. ഇനി ആത്മാവാണെന്ന് പറയുന്നത് താൻ തന്നെയാണ് ആത്മാവ്. ഭ്രാന്തിയായി ശരീരത്തെ അല്ലെങ്കിൽ മനസ്സിനെ ഒക്കെ താനായി ധരിക്കുക, അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ചേർന്ന് ഈ സംഘാതത്തെ താനായി ധരിക്കുക, ഭ്രമമായി. അപ്പോൾ ഇതിനെല്ലാം സമാധാനം അടുത്തു വരുന്നു ചോദ്യത്തിന് രൂപത്തിൽ, പൂർവപക്ഷ സമാധാന രൂപത്തിൽ. ഇപ്പൊ ശ്രവണത്തിൽ തന്നെ വരുന്നു പൂർവപക്ഷം എന്ന് പറയുന്നത്, സമാധാനം എന്ന് പറയുന്നത് മനനം, മുഖ്യമായി വരുന്ന മനനം. അപ്പോൾ ആ സമാധാനത്തിലൂടെ എന്ത് ചെയ്യുന്നു? സിദ്ധാന്തത്തെ കൂടുതൽ വ്യക്തമാക്കും. എന്തിനാണോ ഉപദേശിച്ചത് അതിന് വ്യക്തമാക്കും. എങ്ങനെ വ്യക്തമാക്കുന്നു? അതിൽ അജ്ഞാന സംശയ വിവരങ്ങളെല്ലാം നിരാകരിച്ചു. ഒരു ചോദ്യത്തിന് സമാധാനം കിട്ടി, സംശയം മാറി, ഒരു അവ്യക്തത മാറി, ഒരു ഭ്രമം മാറി എന്ന് വരുമ്പോൾ ആ പറയുന്ന തത്വത്തിൽ ഒരു നിശ്ചയം വരുന്നു. മനസ്സ് നിശ്ചയിക്കുന്നതാണ് നിധിധ്യാസനം എന്ന് പറയുന്നത്. ഇന്നതാണ് പറഞ്ഞത്, ഇന്നതാണ് ഈ ആത്മാവാണ് ബോധിച്ചപ്പോൾ എന്താണ് അത് താൻ. താൻ സ്വയം തന്നെ തന്നെ തിരിച്ചറിയുന്നുണ്ട്. പ്രപഞ്ചത്തിൽ നിന്ന് വേറിട്ട്, മറ്റുള്ള ജീവന്മാരിൽ നിന്ന് വേറിട്ട്, അങ്ങനെ തന്നെ തിരിച്ചറിയുന്നു. തന്റെ അസ്തിത്വത്തെ താൻ കൽപ്പിച്ചിരിക്കുന്നത് ഈ സംഘാതത്തിലാണ്. സംഘാതമാണ് താൻ എന്നറിയുന്നു. പറയുന്നു അതല്ല, ഇതിനപ്പുറമുള്ള ഒന്നാണ്, അത് അവാച്യമായ ഒന്നാണ്. എന്നാൽ അതിനെ ശ്രുതി ബോധിപ്പിക്കുന്നു, അവാച്യമായ ബോധിപ്പിക്കുന്നു, അതാണ് നീ എന്ന് ബോധിപ്പിക്കുമ്പോൾ അവിടെ നിശ്ചയം വരുന്നു, ഇതല്ല ഇന്നതാണ്. അങ്ങനെ മനസ്സ് നിശ്ചയാത്മകമാകുമ്പോൾ നിധിധ്യാസനം. ഇത് സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രവണ മനന നിധിധ്യാസനങ്ങൾ അതാണ് ഇവിടെ പുത്രനോട് ഉപദേശിക്കുന്നു. പൂർവക്ഷം എന്ന് പറയുന്നത് പുത്രന്റെ ചോദ്യങ്ങളാണ്. ഗ്രഹിച്ചേ ചോദിക്കാൻ പറ്റും. ഭൂയ ദൈവമേ ഭഗവാൻ ജ്ഞാപേ എന്ന് പറയുമ്പോൾ ഇനിയും എന്ന് പറഞ്ഞാൽ പറഞ്ഞത് ഞാൻ ഗ്രഹിച്ചു, പക്ഷേ അത് പൂർണ്ണമാണ്. അപ്പൊ അത് മനനമാണ്. വീണ്ടും ആ വിഷയത്തെക്കുറിച്ച് പലതരത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു ആ ചർച്ച. ഇത് ബാഹ്യമായ ഒരു ഗുരു, ബാഹ്യമായൊരു ശിഷ്യൻ, രണ്ടുപേരും തമ്മിലുള്ള സംവാദങ്ങൾ. ഇവിടെ ഭാഷ്യകാരനാണെങ്കിലോ സിദ്ധാന്തത്തെ പറയുന്നു, പൂർവക്ഷികളെ കൽപ്പിക്കുന്നു. ചോദ്യങ്ങൾ ആണ് പൂർവക്ഷിയായിട്ട് പറയുന്നത്. അതിന്റെ സിദ്ധാന്തത്തെ നിർണയിക്കുന്നു. ഇന്നതാണ് അതിന്റെ സിദ്ധാന്തം. ബാഹ്യമായിട്ടാരുമില്ല, വാസ്തവത്തിൽ ബാഹ്യമായിട്ടില്ല, എല്ലാം ആന്തരികമായി തന്നെ. ഇതെല്ലാം സംഭവിക്കുന്നു മനസ്സിന്റെ തലത്തിൽ. മനസ്സ് തന്നെ ശ്രവിക്കുന്നു, മനസ്സിൽ തന്നെ ചോദ്യങ്ങൾ വരുന്നു, മനസ്സ് തന്നെ നിശ്ചയിക്കുന്നു. അതാണ് അവധാരണ സമർത്ഥം. അവധാരണ സാമർത്ഥ്യം, അവധാരണം എന്ന് പറയുമ്പോൾ അവിടെ അവ്യക്തതയില്ല, സംശയങ്ങളില്ല, മനസ്സ് തത്വത്തിൽ ഉറയ്ക്കുന്നു. അതിലുറച്ച അത് നിധ്യാസനം. വീണ്ടും ശ്രവിക്കേണ്ട ആവശ്യം വരുന്നു, വീണ്ടും മനനം ചെയ്യേണ്ട ആവശ്യം വരുന്നു. വന്നാൽ വീണ്ടും ഇത് ആവർത്തിക്കും. അപ്പൊ ശ്രവണ മനന നിധ്യാസനങ്ങളിൽ കൂടി നിരന്തരം കടന്നു. അങ്ങനെ വരുമ്പോ വികല്പങ്ങൾ, മനസ്സിന്റെ വികല്പങ്ങൾ കുറയുന്നു. ഈ വിഷയത്തിൽ പൂർണ്ണമായ അവധാരണ സംഭവിക്കുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അവധാരണം എന്ന് പറയുന്നത് അജ്ഞാന സംശയ വിപര്യങ്ങളെ നിരാകരിക്കുക എന്ന്. അജ്ഞാന സംശയങ്ങൾ നിരാകരിച്ചു കഴിഞ്ഞാൽ അവിടെ കേവലമായ ശുദ്ധമായ അവസ്ഥ, ആ അവസ്ഥയിൽ സ്ഥിതി ശ്രോതാവ്. ഏതൊരു വിഷയത്തെക്കുറിച്ചാണോ താൻ ചിന്തിക്കുന്നത്, ആ വിഷയത്തിലുള്ള ദോഷങ്ങളെല്ലാം ഇല്ലാതായി. അത് ആ വിഷയം എന്ന് പറയുന്നത് പ്രത്യേകിച്ചാണ്, ഇവിടുത്തെ വിഷയം ആത്മതത്വത്തെ സംബന്ധിച്ചാണ്, നാനാ വിഷയങ്ങളെ കുറിച്ചല്ല. മറ്റു വിഷയങ്ങളെ സംബന്ധിച്ച് അജ്ഞാന സംശയ വിവരങ്ങളും ഉണ്ടാകും, അതുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല. ആത്മതത്വത്തെ സംബന്ധിച്ച് അയാൾ ശ്രവണ മനനം നിത്യാസനങ്ങളിലൂടെ നിശ്ചിന്തനായിത്തീരുന്നു. നിശ്ചിന്തത എന്ന് പറയുന്നതാണ് ആ വിഷയത്തിൽ ഒരു ചോദ്യമുണ്ടെങ്കിൽ, ഒരു സംശയമുണ്ടെങ്കിൽ മാത്രമല്ല അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം. അങ്ങനെ പിന്നെ എന്തിനു ചിന്തിക്കണം? രാവും പകലും ആത്മാവിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ശരി, അതിന് ഒരു ചോദ്യം ഉണ്ടെങ്കിൽ ചിന്തിക്കാം, ചോദ്യമില്ലെങ്കിൽ അവധാരണ സമർത്ഥ. അവധാരണം അത് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ അത് ചിന്തിക്കുന്നു? അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, അത് ചിന്തിച്ച് നടക്കേണ്ട കാര്യമില്ല. അതാണ് എന്തിനും ബാഹ്യമായ വിഷയങ്ങളെ കുറിച്ച് പോലും നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് ഇന്നതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെയെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. മുമ്പിലിരിക്കുന്ന പുസ്തകമാണെന്ന് പ്രത്യക്ഷമായി ധരിച്ചു കഴിഞ്ഞു. അത് ഇത് പുസ്തകമാണോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇങ്ങനൊരു സംശയത്തിന് അവതാരണം വന്നു കഴിഞ്ഞു. ഇനി അതിനെ സംബന്ധിച്ച് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ അത് ചിന്തിക്കാം, അത് മറ്റൊരു കാര്യം. ഒരു വിഷയത്തെ സംബന്ധിച്ച് പ്രമാണത്തിലൂടെ നിശ്ചയം വന്നിരുന്നു. ഇവിടെ ചക്ഷുരിന്ദ്രിയത്തെ തന്നെ എടുക്കുക പ്രമാണമായി, അതിലൂടെ നിശ്ചയം വന്നു ഇത് പുസ്തകമാണ്. പിന്നെ എന്തിനാ ഇതെപ്പോഴും ചിന്തിച്ചു കളഞ്ഞു? അതിന്റെ ആവശ്യമില്ല. ഇതങ്ങനെ ഒരു ബാഹ്യമായ വസ്തുവല്ല, സ്വസ്വരൂപത്തെ കുറിച്ചാണ് പറയുന്നത്. സ്വസ്വരൂപത്തെ സംബന്ധിച്ച് പിന്നെ ഇത്ര പോലും ആവശ്യമില്ല. പുസ്തകത്തെ സംബന്ധിച്ച് വരുന്ന ആയാസം അവിടെ ആവശ്യമില്ല. പുസ്തകത്തെ സംബന്ധിച്ച് ഇന്ദ്രിയം, വിഷയം, രണ്ടുള്ള സംബന്ധം, മനസ്സ്, അതിനനുകൂലമായ ഒരുപാട് കാര്യങ്ങൾ ഒത്തു വരണം. എന്നാലേ വെളിച്ചം എല്ലാം. എന്നാൽ ഇത് പുസ്തകമൊന്നും ഞാൻ ഉണ്ടാവും. എന്തുകൊണ്ടത് അന്യമാണ്? ഇതിനറിയുന്ന അറിവിൽ നിന്ന് അത് അന്യമായി അനുഭവപ്പെടുന്നു. പരമാർത്ഥത്തിൽ അന്യമല്ല. അതുകൊണ്ട് അവിടെ ഒരുപാട് യത്നം ആവശ്യമാണ്. ഇവിടെ അങ്ങനെ ഇവിടെ സ്വസ്വരൂപം തന്നെ, ഇവിടെ ചിന്തയ്ക്ക് വിഷയമായിരിക്കുന്നത് താൻ തന്നെയാണ്, ചിന്തിക്കുന്നതും താൻ, തന്റെ സ്വരൂപത്തെ കുറിച്ച് താൻ തന്നെ ചിന്തിക്കും, മനസ്സിന്റെ സ്വരൂപത്തെ കുറിച്ച് മനസ്സിനെ ചിന്തിക്കും, മനസ്സിന്റെ സ്വരൂപമായ തത്വത്തെ കുറിച്ചും മനസ്സ് ചിന്തിക്കും. മനസ്സിന്റെ സ്വരൂപം എന്താണത്? സത്താണ് എന്നിവിടെ പറയും. സത്താണ് അതിന്റെ സ്വരൂപം. അത് ചിന്തിച്ച് കഷ്ടപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? സത്ത് മനസ്സിന്റെ അനുഭവമാണ്. അതിന്റെ ഉണ്മയെ അത് നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഉണ്മയിൽ അത് നിരന്തരം നിലനിൽക്കുന്നു. അതിന്റെ ഉണ്മയിൽ ഒരിക്കലും ഭ്രമം ഉണ്ടായിട്ടില്ല. അതിന്റെ ഉണ്മയിൽ സംശയത്തിന് യാതൊരു വഴിയുമില്ല. അതുകൊണ്ടത് സരളമാണ്. ആർക്ക് അവധാരണ സമർത്ഥ? അങ്ങനെ നിശ്ചയിക്കുന്നതിന് സാമർഥ്യമുള്ളതാണ്. അതിനൊരു സാമർഥ്യം കൂടി വേണം. അവനെന്ത് ചെയ്യുന്നു? ഗാന്ധാരാനേവ ഉപസമ്പദ്ധ്യ, അവൻ ലക്ഷ്യത്തിലെത്തിച്ചേരുന്നു. അവൻ മോക്ഷത്തെ പ്രാപിക്കുന്നു. ഈ ബന്ധനത്തിൽ നിന്ന് അവൻ മുക്തനായിത്തീരുന്നു. നെയ്ത്തരോ മറ്റുള്ളവർക്ക് സാധ്യമല്ല. മൂഢമതർ, ബുദ്ധിയിൽ അത്ര ഒരു വിവേകമില്ലെങ്കിൽ, ബുദ്ധിക്കാനുള്ളൊരു ക്ഷമതയില്ലെങ്കിൽ അത് എളുപ്പമല്ല. ആ ക്ഷമത ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെയാണ് ആയാസകരമായ കാര്യങ്ങൾ ഈ ശരീരം കൊണ്ട് ചെയ്യാം. പക്ഷെ ശരീരത്തിനുള്ള ക്ഷമത വേണം. ശരീരത്തിന് അതിനുവേണ്ട ശക്തിയും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ എത്ര ബുദ്ധിമുട്ടുള്ള പണിയും ശരീരം കൊണ്ട് ചെയ്യാം. ശരീരയോഗ്യമായിരിക്കും, അതിലൂടെ മനസ്സ് യോഗ്യമായിരിക്കും. മനസ്സിന് നൈർമല്യം, ഏകാഗ്രത, സ്വച്ഛത, പ്രസാദം തുടങ്ങിയ ഗുണങ്ങൾ മനസ്സിലുണ്ടായിരിക്കും. ആ മനസ്സിന് ആ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ ഈ പറയുന്നതിനെ അതുപോലെ തന്നെ കഴിയും. തള്ളേണ്ടതിനെ തള്ളി, കൊള്ളേണ്ടതിനെ കൊള്ളണം. സൂഖാബോഹത്വം എന്ന് പറയുന്നതാണ്. മറിച്ചാണെങ്കിലും മൂഢമതിൽ ദേശാന്തര ദർശനത്തിൽ വാ പറയുന്നു. ഇവിടെ ബന്ധനത്തിൽ ആവപ്പെട്ടവന് ആ ബന്ധനത്തിൽ നിന്ന് മോചിച്ച് തന്റെ നാട്ടിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. സ്വരാജ്യസിദ്ധി അതയാളും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ മൂഢമതിയാണെങ്കിൽ, അവിടെ മനസ്സതിനനുകൂലമല്ലെങ്കിൽ സാധ്യമല്ലല്ലോ. അതുകൊണ്ടാണ് പറയുന്നത് യത്നം ആവശ്യമാണ്. മനസ്സിനായി യോഗ്യതയെ നേടിയെടുക്കുന്നതിന് യത്നം ആവശ്യമാണ്.